شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قاف، والقرآن المجيد. بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. أئذا متنا وكنا ترابا ذلك رجع بعيد. قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. بل كذبوا بالحق لما جاءهم فهم في أمر مريج. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, നമ്മളുടെ ഈമാനിനുള്ള തെളിവാണ് സദഖ, ദാനധർമ്മം ചെയ്യുക എന്നുള്ള കാര്യം. അതിന് വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ള ചില ഫളായിലുകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പല സന്ദർഭങ്ങളിലായി ചില പ്രത്യേക സദഖയിൽ തന്നെ പ്രത്യേകം പുണ്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ സദഖയിൽ തന്നെ പ്രത്യേകം ഫളു പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. സദഖ നൽകുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സദഖയിൽ ശ്രേഷ്ഠമായ അഫ്ദലായിട്ടുള്ള ചില സദഖകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച ഒരു കാര്യമാണ് സദഖ, സദഖത്തുൽ ഖഫിയ്യ. ഗോപ്യമായി, രഹസ്യമായി സദഖ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നത് കാണാൻ സാധിക്കും. രഹസ്യമായി നൽകുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ വചനം ഇപ്രകാരം കാണാൻ സാധിക്കും. ഇൻ തുബ്ദു സദഖാതി ഫനിഇമ്മാ ഹിയ. നിങ്ങൾ സദഖ പ്രത്യക്ഷപ്പെടുത്തുകയാണെങ്കിൽ, അഥവാ പരസ്യമായി നിങ്ങൾ സദഖ കൊടുക്കുക എന്നുള്ളത് അത് നല്ല കാര്യമാണ്, അതിൽ സംശയമില്ല. ഒരാൾ പരസ്യമായി സദഖ കൊടുത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയ്യത്ത് വളരെ ശരിയാണെങ്കിൽ, അദ്ദേഹം പരസ്യമായി സദഖ കൊടുത്താലും അള്ളാഹു തആല സ്വീകരിക്കും. പരസ്യമായി സദഖ കൊടുത്തതുകൊണ്ട് അത് തള്ളപ്പെടുന്ന വിഷയമില്ല. പക്ഷെ അള്ള പറയാണ് വൈൻ തുഖ്ഫൂഹാ വതുഉതുഹൽ ഫുഖറ. എന്നാൽ സദഖ രഹസ്യമാക്കുകയും അത് ഫക്കീറുമാരെ, ആരാണ് ആവശ്യക്കാർ, ആരാണ് ദരിദ്രന്മാർ എന്ന് കണ്ടെത്തി അവർക്ക് നൽകുക എന്നുള്ളതാണ് ഫഹുവ ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പൊ പരസ്യമായി കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള കാര്യമാണ് രഹസ്യമായി നമ്മൾ കണ്ടെത്തി ആർക്കാണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ രഹസ്യമായി അത് നൽകലാണ് ഏറ്റവും ഉത്തമം എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, ഇന്ന സദഖത സിർരി തുത്ഫിഉ ഗളബ റബ്ബി. രഹസ്യമായിട്ടുള്ള സദഖ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തെ അത് കെടുത്തിക്കളയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത അത്രയും രഹസ്യമായി നൽകുക എന്നുള്ളത് നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സദഖകൾ വളരെ രഹസ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഇസ്ലാം സദഖയിൽ തന്നെ ശ്രേഷ്ഠകരമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് അഥവാ അസ്സദഖത്തുൽ ഖഫിയ്യ, ഗോപ്യമായിക്കൊണ്ടുള്ള, രഹസ്യമായിക്കൊണ്ടുള്ള സദഖ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സദഖയിൽ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അസ്സദഖത്തു ഫീ ഹാലി സിഹ്ഹത്തി വൽ ഖുവ്വ. ആരോഗ്യമുള്ള സമയത്ത്, അതുപോലെ തന്നെ ശക്തിയുള്ള സമയത്ത് സദക്ക കൊടുക്കുക എന്നുള്ളത്. പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന വേളയിൽ നമ്മുടെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ കൊടുക്കുക എന്നുള്ളത് വളരെ പുണ്യം പഠിപ്പിക്കപ്പെട്ടുള്ള വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അഫ്ളു സദഖത്തി അൻ തസദ്ദഖ വ അൻത സഹീഹുൻ ശഹീഹുൻ. സദഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്ന സദഖയാണ്. വ അൻത സഹീഹുൻ ശഹീഹുൻ, നീ ആരോഗ്യവാനായിരിക്കുന്ന വേളയിൽ, അതുപോലെ തന്നെ സമ്പത്തിനോട് നിനക്ക് ആർത്തിയുള്ള സന്ദർഭത്തിൽ നീ കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സദഖ എന്ന് റസൂലുള്ള പറഞ്ഞു. ഇവിടെ ആരോഗ്യവാനായിരിക്കുന്ന വേളയിൽ, അതുപോലെ തന്നെ നിനക്ക് ആവശ്യമുള്ള ആർത്തിയുള്ള സന്ദർഭത്തിൽ, സമ്പത്തിനോട് താല്പര്യമുള്ള സമയത്ത് നീ കൊടുക്കുന്ന സദഖ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തിനോടുള്ള ആർത്തിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിയതിനെ സംബന്ധിച്ച്, ഒരേ രൂപത്തിൽ പറഞ്ഞതിനെ സംബന്ധിച്ച് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ സമ്പത്തുണ്ടെങ്കിൽ അത് ചെലവഴിക്കാൻ അവർക്ക് മടിയായിരിക്കും. കാരണം ആരോഗ്യമുണ്ട്, ഇനിയും ഒരുപാട് കാലം ജീവിക്കാം, ഇനിയും ഒരുപാട് ആസ്വദിച്ച് ജീവിക്കാം എന്ന നിലയ്ക്ക് അവനിൽ നിന്ന് വല്ലതും ചെലവഴിക്കുക, അല്ലെങ്കിൽ തന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസകരമായിരിക്കും. എന്നാൽ ഒരാൾ രോഗിയാണ്, മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് കുറച്ച് ചെലവഴിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. കാരണം അവൻ മരിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മരണം അടുത്തിട്ടുണ്ട് എന്ന ബോധമുണ്ടായാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്ത് ചെലവഴിക്കുന്നതിന് അവന് പ്രയാസം ഉണ്ടാകില്ല. പക്ഷേ ആരോഗ്യവാനായിരിക്കുന്ന വേളയിൽ, അവന് സമ്പത്തിനോട് താല്പര്യമുള്ള വേളയിൽ സദഖ കൊടുക്കുന്നത് കുറച്ച് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നീ ആരോഗ്യവാനായിരിക്കുന്ന വേളയിൽ നിനക്ക് സമ്പത്തിനോട് ആർത്തിയുള്ള സന്ദർഭത്തിൽ നീ സദഖ കൊടുക്കുന്നതാണ് ശ്രേഷ്ഠമായ സദഖ എന്ന് റസൂലുള്ള പറഞ്ഞു. നീ ആ സന്ദർഭത്തിൽ ധന്യതയെ പ്രതീക്ഷിക്കുന്നുണ്ട്, ധനികനാകണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ പേടിക്കുന്ന, ധന്യതയെ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന വേളയിൽ നീ സമ്പത്ത് ചെലവഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ സദഖ എന്ന് പറഞ്ഞു. എന്ന് റസൂലുള്ള പറയുന്നു, നീ സാവകാശം കാണിക്കരുത്, തൊണ്ടക്കുഴിയിൽ മരണം എത്തുന്നതുവരെ, നീ മരിക്കുന്നതുവരെ നീ സാവകാശം കാണിക്കരുത്. എന്നിട്ട് ആ സന്ദർഭത്തിൽ പിന്നെ സദഖ സമ്പത്ത് ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കാതെ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് വരുന്ന വേളയിൽ സദഖ കൊടുക്കുന്ന അവസ്ഥ അത് ശരിയല്ല. അത്തരം വേളയിൽ നീ പറയും, കുൽ തലി ഫുലാൻ ഇൻഖദ വ ഫുലാൻ ഇൻഖദ, ഇങ്ങനെ മരണം തൊണ്ടക്കയിൽ എത്തുമ്പോ, മരിക്കാനായിട്ടുണ്ട് എന്ന സമയത്തുമ്പോ, ആ ഇന്ന് ഇന്നതാൾക്ക് കൊടുത്തോളി, ഇന്നത് ഇന്ന ആൾക്ക് കൊടുത്തോളി എന്ന് ആ മരിക്കുന്ന ഉറപ്പായ സന്ദർഭത്തിൽ ഇങ്ങനെ കൊടുക്കുന്ന സദഖ അതുകൊണ്ട് കാര്യമല്ല. അത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മരണം നമ്മുടെ തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ആ സന്ദർഭത്തിൽ നമ്മൾ ഓരോ കാര്യം ഓരോരുത്തർക്ക് ഓഫർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് നമ്മളത് ആ മരിക്കുന്നതോട് കൂടി തന്നെ അത് അനന്തരാവകാശികളുടെ സ്വത്തായി കഴിഞ്ഞു, പിന്നീട് നമ്മൾ കൊടുക്കുന്നതിൽ പ്രസക്തിയില്ല. അപ്പോ ഇവിടെ മരിക്കുന്നത് വരെ നിങ്ങൾ, അല്ലെങ്കിൽ മരണം അടുക്കുന്നത് വരെ നിങ്ങൾ സാവകാശം കാണിക്കരുത്. നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം. നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കുന്ന, അതുപോലെ തന്നെ ധന്യതയെ പ്രതീക്ഷിക്കുന്ന വേളയിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന സദഖയാണ് ഏറ്റവും അഫ്ളായിട്ടുള്ള സദഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, തന്റെ കുടുംബക്കാർക്ക്, തന്റെ മക്കൾക്കും ഭാര്യക്കും ചെലവഴിക്കുക എന്നുള്ളത് റസൂലുള്ള പ്രത്യേകം പുണ്യം പഠിപ്പിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഇവിടെ കുടുംബനാഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ മക്കൾക്കും ഭാര്യമാർക്കും ചെലവിട് കൊടുക്കുന്നവരാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു ഇദാ അൻഫഖ നഫഖത അലാ അഹ്ലിഹി, ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിനു വേണ്ടി, തന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു. യഹ്തസിബുഹ, ആ സദഖ കൊടുക്കു, ആ സമ്പത്ത് ചെലവഴിക്കുമ്പോ അവൻ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഇഹ്തിസാബോട് കൂടിയാണ് തന്റെ കുടുംബത്തിന്, താൻ ചെലവിന് കൊടുക്കുന്ന ആളുകൾക്ക് ചെലവിന് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ, അതും ഒരു സദഖയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ നിർബന്ധ ബാധ്യതയാണെന്ത്, നമ്മുടെ കുടുംബത്തിന് ചെലവ് എടുക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ അവിടെ പ്രതിഫലം ആഗ്രഹിച്ചാൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ പോറ്റുമ്പോൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് അതിന് നമ്മൾ അള്ളാഹു ഇഹ്തിസാബ് പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതും സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ കുടുംബത്തിന് ചെലവ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഇഹ്തിസാബില്ല, പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ല നമ്മൾ നമ്മുടെ മക്കൾക്ക് സമ്പത്ത് ചെലവഴിക്കുന്നത്. അവരുടെ ഭക്ഷണമാകട്ടെ, അവരുടെ മറ്റു കാര്യങ്ങളാകട്ടെ, അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ ചെലവിന് നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചാൽ അതും സദഖയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ള മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അർബഅതു ദനാനീറ, നാലു ദീനാർ, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളിഹാ, ഈ നാലു ദീനാറിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദീനാറ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, ദീനാറുൻ അഅ്തൈതഹു മിസ്കീന, നാല് ദീനാറിൽ ഒരു ദീനാർ നീ ഒരു സാധുവിന് കൊടുത്തു, വദീനാറുൻ അഅ്തൈതഹു ഫീ റഖബതിൻ, ഒരു ദീനാർ അടിമയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നീ കൊടുത്തു, വദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാ, ഒരു ദീനാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ചെലവഴിച്ചു, വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക്, ഒരു ദീനാർ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിച്ചു. നാല് ദീനാർ, ഒന്ന് കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്, അടിമ മോചനത്തിന് വേണ്ടി ചെലവഴിച്ചത്, അതുപോലെ തന്നെ സാധുവിന് കൊടുത്ത ദീനാർ. ഈ ദീനാർ റസൂലുള്ള പറയണം, ഫഅഫ്ളുഹ ദീനാറു ലദി അൻഫഖ്തഹു അലാ അഹ്ലിക്, ഇതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ദീനാർ എന്ന് പറഞ്ഞാൽ നീ നിന്റെ കുടുംബത്തിന് ചെലവഴിച്ച ദീനാറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുടുംബത്തിന് ചെലവഴിക്കുമ്പോൾ നമ്മൾ ഇഹ്തിസാബോട് കൂടിയാണ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് അത് കൊടുക്കുന്നതെങ്കിൽ അത് ശ്രേഷ്ഠകരമായ സദഖയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കുടുംബത്തിനെ പോറ്റുന്നവരാണ്, പക്ഷെ നമ്മുടെ നിയ്യത്ത് ക്ലിയർ ആക്കണം എന്നുള്ളതാണ് സന്ദർഭികമായി അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ സദഖയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പുണ്യം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വിശുദ്ധ ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യമാണ്, അസ്സദഖത്തു അലൽ ഖരീബ്, കുടുംബക്കാർക്ക്, നമ്മൾ ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ലാത്ത നമ്മുടെ ബന്ധുക്കൾക്ക്, കുടുംബക്കാർക്ക് സദഖ കൊടുക്കുന്നതും പ്രത്യേകം പുണ്യം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ്, മദീനയിലെ പണക്കാരനാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, നല്ല സമ്പത്തുള്ള ധനികനായിരുന്നു അദ്ദേഹം, ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു സഹാബിയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പള്ളിയുടെ തൊട്ടുമുമ്പുള്ള പള്ളിയുടെ മുൻവശത്തുള്ള ബൈറുഹ തോട്ടം അത് അബൂ ത്വൽഹയുടേതായിരുന്നു. അങ്ങനെ റസൂൽ അള്ളാഹു അനസ് മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, അല്ലാഹു തആല ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്ന ആയത്ത് ഇറക്കിയപ്പോൾ അല്ലാഹു തആല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ബിർറിനെ സ്വർഗത്തിലേക്കുള്ള മാർഗത്തെ കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്ന് ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്ന് പറയുന്ന കാര്യമുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ യഖൂൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറൂഹ വഇന്നഹാ സദഖത്തുൻ ലില്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് അല്ലാഹു തആല ഈ ആയത്തിറക്കിയിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ബൈറൂഹ തോട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളം കുടിക്കാറില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവേശിച്ച് റസൂലുള്ള വിശ്രമിക്കാറുള്ള തോട്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ തോട്ടമാണ്. വഇന്നഹാ സദഖത്തുൻ ലില്ലാ, ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള സദഖയായി ഞാൻ നൽകിയിരിക്കുന്നു, അതിലുള്ള ബിർറും അതിലുള്ള സൂക്ഷിപ്പ് സ്വത്തും അതിലുള്ള പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇഷ്ടമുള്ളയിടത്ത് നിങ്ങളത് ചെലവഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ തോട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിൽ. ആ സമയത്ത് റസൂലുള്ള പറയാണ്, ബഹ്, നീ ചെയ്തത് വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്, അതേ പിന്നെ ലാഭകരമേറിയിട്ടുള്ള ലാഭമുള്ള സമ്പത്താണ് ഇത്, നീ ചെയ്തിട്ടുള്ള ഈ കച്ചവടം വളരെ ലാഭകരമായിട്ടുണ്ട്, നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ പറഞ്ഞത് ഞാൻ കേട്ടു. എന്നിട്ട് റസൂലുള്ള പറയാണ്, എന്താണ് നീ അത് ചെയ്യേണ്ടത്? വൈനി അറ അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ, ഈ സമ്പത്ത് നീ നിന്റെ കുടുംബക്കാർക്ക് നീ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബൈറൂഹ തോട്ടം റസൂലെ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള അതിന് തിരിച്ചു മറുപടി പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് നീ നിന്റെ കുടുംബക്കാർക്ക് തന്നെ ഈ തോട്ടം വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അഫ്അലു യാ റസൂലല്ലാഹ്, ഞാനത് ചെയ്യാം റസൂലെ. അങ്ങനെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അത് തന്റെ കുടുംബക്കാർക്ക് വിതരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ള പ്രത്യേകം പറഞ്ഞു, അദ്ദേഹം ഏറ്റവും നല്ല സമ്പത്താണ്, ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സമ്പത്ത് റസൂലിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ, അതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ റസൂലിനെ താങ്കൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള അതിന് പ്രതിവിധി അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞു കൊടുത്തു, നീ എന്റെ കുടുംബക്കാർക്ക് തന്നെ അത് വിതരണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന നിലക്ക് റസൂലുള്ള പറയുകയും അബൂ ത്വൽഹ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുടുംബക്കാർക്ക് സദഖ കൊടുക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അതിന്റെ ഒരു ശ്രേഷ്ഠത റസൂലുള്ള വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അസ്സദഖതു അലൽ മിസ്കീനി സദഖ, ഒരു സാധുവിന് സദഖ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. ഒരു സാധുവിന് നമ്മൾ സമ്പത്ത് കൊടുത്താൽ അത് ദാനധർമ്മമാണ്. പക്ഷേ വഹിയ അല ദിർറഹിൻ, അത് ഒരു കുടുംബക്കാരനായ സാധുവിനാണ് കൊടുക്കുന്നതെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരു മിസ്കീനാണ് അത് കൊടുക്കുന്നതെങ്കിൽ, ഈ സ്നഹാനി, രണ്ട് കാര്യമുണ്ട് അതിൽ. ഒന്നെന്താണ്? സദഖത്തുൻ, ആ കൊടുത്തു എന്നുള്ള സദഖയുണ്ട്. വസീലത്തുൻ, കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ള കാര്യം കൂടി അതിലുണ്ട്. കുടുംബക്കാരനായ സാധുവിന് കൊടുക്കുമ്പോൾ സദഖ കൊടുക്കുക എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ കുടുംബ ബന്ധം നിലനിർത്തുക എന്നുള്ള കാര്യം കൂടി അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുടുംബക്കാർക്ക് നമ്മൾ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരല്ലാത്ത മറ്റു കുടുംബക്കാർക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, കുടുംബക്കാരിൽ തന്നെ റസൂലുള്ള പ്രത്യേക അല്ലെങ്കിൽ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കുടുംബക്കാരിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ്. നമ്മുടെ കുടുംബത്തിൽ യതീമക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. സൂറത്തുൽ ബലദിൽ ആയത്ത് നമുക്കറിയാം, ഫലഖതഹമൽ അഖബ വമ അജറാകമൽ അഖബ ഫഖു റഖബതിൻ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ. ഇവിടെ പറഞ്ഞു യതീമൻ ദാ മഖറബ, കുടുംബക്കാരായിട്ടുള്ള നമ്മുടെ കുടുംബത്തിലുള്ള യതീമിന് കൊടുക്കുന്നതിന് പ്രത്യേകം ഇവിടെ സൂറത്തുൽ ബലദിൽ ഈ ആയത്തിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കുടുംബത്തിൽ തന്നെ ഉള്ള അനാഥരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല കുടുംബത്തിൽ തന്നെ നമ്മൾ കുടുംബക്കാർക്ക് സദഖ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട റസൂലുള്ള പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുടുംബത്തിൽ നമ്മളോട് വെറുപ്പുള്ള, നമ്മളോട് ശത്രുതയുള്ള ആളുകൾക്ക് അത് കൊടുക്കുക. അതിലും ഹിക്മത്തുകളുണ്ട്, ആ ശത്രുത കുറയാനും വെറുപ്പ് കുറയാനും അതിൽ കാരണമാകും. റസൂലുള്ള പറഞ്ഞു, അഫ്ളു സദഖത്തി അല ദിർറഹ്മിൽ കാശിഹ്, സദഖകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സദഖയിൽ പെട്ടതാണ് അല ദിർറഹ്മിൽ കാശിഹ്, മനസ്സിൽ വെറുപ്പ് മറച്ചു വെച്ചിട്ടുള്ള കുടുംബക്കാർക്ക് കൊടുക്കുന്ന സദഖ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകും തെറ്റി നിൽക്കുന്ന, അല്ലെങ്കിൽ പല നിലക്കും നമ്മുടെ ശത്രുതയും വെറുപ്പും വെച്ച് നടക്കുന്ന പല ആളുകളുണ്ടാകും കുടുംബത്തിൽ തന്നെ. അത്തരത്തിൽ അവകാശപ്പെട്ട ആളുകളാണെങ്കിൽ, സാധുക്കളായിട്ടുള്ള ആളുകൾ, അവർക്ക് കൊടുക്കുക എന്നുള്ളത് ശ്രേഷ്ഠകരമായ സദഖയിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബത്തിൽ തന്നെ നമ്മുടെ ശത്രുതയും ഉറപ്പുള്ള ആളുകൾക്ക് കൊടുക്കുന്നത് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സദഖയിൽ ശ്രേഷ്ഠകരമായി റസൂലുള്ള വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അസ്സദഖത്തു അലൽ ജാർ, അയൽവാസി, അയൽവാസിക്ക് കൊടുക്കുന്ന സദഖ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ നന്മ ചെയ്യേണ്ടവരുടെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അത് പറഞ്ഞതിന് ശേഷം അതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൻ നിസായിലെ 36-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും, വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്, നമ്മുടെ കുടുംബക്കാരായ അയൽവാസികൾ, അതുപോലെ തന്നെ നമ്മുടെ അകന്ന ആയിട്ടുള്ള കുടുംബക്കാരല്ലാത്ത അയൽവാസികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞു, ഇദാ തബഖ്ത മറകതൻ, നീ ഒരു കറി പാകം ചെയ്താൽ, ഫഅക്സിർ മഅഹ, നീ അതിൽ വെള്ളം ചേർക്കണം, എന്നിട്ട് വതഅഹദ് ജിറാനക, നീ എന്റെ അയൽവാസിയെ പരിഗണിക്കണം. മറ്റൊരു റിവായത്തിൽ വന്നത് വഗ്രിഫ് ലി ജിറാനിക മിൻഹ, ആ വെള്ളം ചേർത്ത കറിയിൽ നിന്ന് കുറച്ച് ഭാഗം നീ കോരിയെടുത്ത് അവർക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ അയൽവാസിക്ക് കൊടുക്കുന്നതിനും വിശുദ്ധ ഇസ്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അയൽവാസിയോട് കാണിക്കേണ്ട ബാധ്യത, അത് നമ്മൾ പ്രത്യേകം പറയേണ്ട വിഷയമാണ്. അയൽവാസികളോട് നമുക്ക് ബന്ധം വേണം, അയൽവാസി കാറ്ററാണെങ്കിൽ കൂടി നമ്മൾ അവരെ പരിഗണിക്കണം എന്ന് നമ്മൾ പ്രത്യേകം വിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. അപ്പോ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സദഖയിൽ പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അസ്സദഖത്തു അല സാഹിബി വസ്സദീഖി സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദർശ ബന്ധത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ നമ്മൾ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത്, അത് പ്രത്യേകം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അൽ മഹബ്ബത്തു ഫില്ലാ അൽ ഹുബ്ബു ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പല ആളുകളെയും പല രൂപത്തിലും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്, ചങ്ങാതിമാരുണ്ട്. പക്ഷെ നമ്മൾ അവരെ സ്നേഹിച്ചത് ഒന്നുകിൽ അവരുടെ സമ്പത്ത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരോട് അവരുടെ സൗന്ദര്യം കണ്ടിട്ടോ, അല്ലെങ്കിൽ മറ്റു ദുനിയവിയായ വിഷയങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മൾ അവരോട് കൂട്ടുകെട്ട് സ്ഥാപിച്ചിട്ടുണ്ടാകുക. ഒന്നുകിൽ നമ്മുടെ കൂടെ പഠിച്ച ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചെറുപ്പത്തിൽ തന്നെ വളർന്ന ആളായിരിക്കും. ആ നിലക്കൊക്കെ നമ്മൾ അവരോട് സ്നേഹം കാണിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ദീന് കണ്ടിട്ട് അവൻ ദീനിയായി വളരെ ഉഷാറാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ്, അവന്റെ ദീന് കണ്ടിട്ട് അത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ ദീനുള്ള ആളാണ് എന്ന നിലക്ക് ഒരാളെ സ്നേഹിക്കുന്നതിനാണ് അവന്റെ ദീന് കണ്ട് സ്നേഹിക്കുന്നതിന് പേര് പറയുന്നതാണ് അൽഹുബ്ബു ഫില്ലാ എന്ന് പറയാം. ആ നിലക്ക് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കണം. നമ്മളെല്ലാവരെയും ദീനിന്റെ പേര് സ്നേഹിക്കണം. ദീൻ ഉഷാറായിട്ടുള്ള ആളുകൾ നമ്മൾ സ്നേഹിക്കണം. അതിനൊരുപാട് ആദാബുകൾ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ സ്നേഹിച്ചിട്ടുള്ള നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് സ്വതക്ക് കൊടുക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അഫ്ദലു ധനാനീർ, ദീനാറുകളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ഹദീസിൽ പറയുന്ന ഒരു കാര്യം, വദീനാറുൻ യുൻഫിഖു അർ-റജുലു അലാ അസ്ഹാബിഹി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ കൂട്ടുകാർക്ക് ഒരാൾ ചെലവഴിക്കുന്നു എന്നുള്ള ദീനാർ ശ്രേഷ്ഠകരമായ ദീനാറുകളിൽ പെട്ടതാണ്. അപ്പൊ കുടുംബക്കാർക്ക് വേണ്ടി, അല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൂട്ടുകാരായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള അവർക്കുള്ള അവർക്ക് കൊടുക്കുക എന്നുള്ളത് അത് ശ്രേഷ്ഠകരമായ ദീനാറുകളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല കൃത്യമായി കാര്യങ്ങൾ പഠിക്കാനും സമ്പത്ത് ചെലവഴിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറും. നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള കാര്യം, സദഖയിൽ തന്നെ വിശുദ്ധ ഇസ്ലാം പ്രത്യേകത നൽകിയിട്ടുള്ള ചില സദഖകളെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അസ്സദഖത്തുൽ ജാരിയ, നിലനിൽക്കുന്ന സദഖ. അത് നമ്മൾ കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സമ്പത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ഒരാൾ ചോദിച്ചു വരുമ്പോൾ കൊടുക്കുന്നതിനല്ല യഥാർത്ഥത്തിൽ സദഖ എന്ന് പറയാം, അത് അതിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ നമ്മളെടുത്ത് സമ്പത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാൻ നമ്മൾ സ്വയം തയ്യാറാകണം. പലപ്പോഴും നമ്മുടെയൊക്കെ സമ്പത്ത് ഇറങ്ങലപ്പെടാം, ആരെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇന്നൊരു സംരംഭം ഉണ്ട് എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന സദഖയാണ് നമ്മുടെ കൂട്ടത്തിൽ അധികവും. യഥാർത്ഥത്തിൽ നമ്മൾ സമ്പത്തിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സമ്പത്ത് ചെലവഴിക്കാൻ സ്വയം തയ്യാറാകുകയും അത് ചെലവഴിക്കാനുള്ള മേഖലകൾ കണ്ടെത്തുകയും ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇഖ്ലാസുള്ള സദഖ അവിടുന്നാണ് ഉണ്ടാകുക. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നമ്മൾ സദഖ നമ്മൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിപൂർവം നമ്മുടെ നമുക്ക് ഏറ്റവും പുണ്യം കിട്ടുന്ന രൂപത്തിൽ അതിനെ ചെലവഴിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് നിലനിൽക്കുന്ന സദഖത്തുൽ ജാരിയ. നമ്മളത് കൊടുത്താലും മരണശേഷവും എത്ര കാലം നമ്മൾ കൊടുത്ത വസ്തു നിലനിൽക്കുന്നുണ്ടോ ആ കാലം അത്രയും നമ്മൾക്ക് പുണ്യം ലഭിക്കുന്ന സദഖക്കാണ് സദഖത്തുൽ ജാരിയ എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണല്ലോ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമൽ പൊളിഞ്ഞു നിന്നുപോകും. അതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞെടുത്ത്, ഒന്ന് സദഖത്തുൽ ജാരിയ, ജാരിയായ സദഖയാണ്, അത് നിലനിൽക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ കാര്യം നമ്മൾ കൊടുത്ത എന്ത് കാര്യമാണോ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അതിന്റെ പുണ്യം ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ചെലവഴിക്കുമ്പോൾ അത്തരം ജാരിയായ സദഖയുടെ മേഖലയിലാണോ അല്ലെങ്കിൽ അത്തരം ഒരു മേഖലയ്ക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. അതിൽ തന്നെ ഈ ജാരിയായ സദഖയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹദീസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള പറഞ്ഞു, അഫ്ദലു സദഖത്തി സഖിയുൽ മാ, സദഖയിൽ ശ്രേഷ്ഠകരമായിട്ടുള്ളതാണ് സഖിയുൽ മാ, വെള്ളം കുടിപ്പിക്കുക അഥവാ കിണർ കുഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സദഖകളിൽ ശ്രേഷ്ഠകരമായതാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ റസൂലിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഓരോ കാര്യത്തിന്റെയും പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിൽ വെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കിണർ കുഴിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും സംരംഭത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത് ജാരിയായ സദഖയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പള്ളി നിർമ്മാണം, അതിന് പ്രത്യേക ശ്രേഷ്ഠതയും അതൊക്കെ വന്നിട്ടുണ്ടല്ലോ. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനാ അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ വീട് കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത്ആമു ത്വഅം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും ജാരിയായ സദഖയിലാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുത്തു ഒരാൾക്ക്, അദ്ദേഹം ആ പോഷണം കൊണ്ട് അമൽ ചെയ്യാൻ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. മാത്രമല്ല ഈ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രത്യേകം വിശുദ്ധ ഖുർആനിലും ഹദീസിലും ധാരാളം ശ്രേഷ്ഠതകൾ വന്ന് കാണാൻ സാധിക്കും. ഭക്ഷണം കൊടുക്കുന്നതിന് ഇപ്പോ ഒരു ഹദീസ് കാണാൻ സാധിക്കും, സ്വർഗത്തിൽ വീട് കിട്ടുന്ന കാര്യം തന്നെയാണെന്ത് ഒരാൾക്ക് ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. റസൂലുള്ള പറഞ്ഞു, ഇന്നതിൽ ജന്നത്തി ഗുറഫൻ, സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്, യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ, അതിന്റെ ഉൾഭാഗം അതിന്റെ പുറംഭാഗം ഉള്ളിൽ നിന്ന് കാണും, അതുപോലെ തന്നെ അതിൽ ഉൾഭാഗം പുറം ഭാഗത്തു നിന്നും അത് കാണപ്പെടും. അപ്പോ സഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലുള്ള, അത്തരത്തിലുള്ള ചില റൂമുകൾ സ്വർഗത്തിലുണ്ട്, പുറം ഭാഗത്തു നിന്ന് നോക്കിയാൽ ഉൾഭാഗവും ഉൾഭാഗത്ത് നിന്ന് നോക്കിയാൽ പുറം ഭാഗവും ഉള്ള ആ നിലക്ക് റസൂൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അല്ലാഹു തആലയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരിക്കലും സ്വർഗത്തിലുള്ള ഏത് കാര്യവും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണല്ലോ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളോ അല്ല. അത്തരത്തിൽ പ്രത്യേകതയുള്ള ചില റൂമുകൾ അവിടെ ഉണ്ട്. ആ സമയത്ത് റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, ലിമൻ ഹി യാ റസൂലുള്ള, ആർക്കാണ് ആ വീട് അത്തരത്തിലുള്ള റൂമുകൾ ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ലിമൻ അലാനൽ കലാമ, സംസാരം സൗമ്യമാക്കിയവന്, വിനയത്തോടുകൂടി സംസാരിക്കുന്നവന്, അതുപോലെ തന്നെ ഭക്ഷണം നൽകിയവന്, നോമ്പ് നിലനിർത്തിയവന്, സുന്നത്തായിട്ടുള്ള നോമ്പുകളൊക്കെ നിലനിർത്തി ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ വസല്ലാ ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ രാത്രി നമസ്കരിക്കുന്ന തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾക്കാണ് ഈ പറഞ്ഞിട്ടുള്ള വീട് സ്വർഗത്തിലുള്ള റൂമുകൾ ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് മേഖലകൾ നമുക്ക് സ്വദഖത്തുൽ ജാരിയയ്ക്ക് കാണാൻ സാധിക്കും. ഇൽമു പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിനുവേണ്ട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പഠിക്കുന്ന ദീൻ പഠിക്കുന്ന ആളുകൾക്ക് പുസ്തകങ്ങൾ കൊടുത്തിട്ടും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ലൈബ്രറികൾക്കൊക്കെ നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് ഉറപ്പുള്ള അത്തരത്തിലുള്ള കിതാബുകളും അതുപോലെ അതൊക്കെ നൽകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ജാരിയായ സദഖയിൽപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയിവിടെ സാന്ദർഭികമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഖുതുബകളിൽ അവസാന ഈ ഖുതുബ, രണ്ടാം ഖുതുബ കഴിഞ്ഞാൽ അവസാനത്തിൽ അദ്വാഉലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം രണ്ട് ഖുതുബകളിലും ഞാൻ ചെയ്തിട്ടില്ല. അത് ചില ആളുകൾക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഖുതുബയുടെ അവസാനത്തിൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ പലരും വിചാരിച്ചിട്ടുള്ളത് എന്താണ്, അത് സുന്നത്താണ് അല്ലെങ്കിൽ അത് വാജിബാണ് എന്ന് വിചാരിച്ച ആളുകൾ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ഖുതുബ ബാത്തിലായി പോകും, ഖുതുബയ്ക്ക് എന്തോ പോരായ്മയുണ്ട് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ധാരണ. അതിന് കാരണങ്ങളുണ്ട്. മുമ്പ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ചില ഉലമാക്കൾ അത് അദ്വാഉലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുസ്തഹബ്ബാണ്, അതുപോലെ തന്നെ വാജിബാണ് എന്നൊക്കെ പറഞ്ഞ ഉലമാക്കളും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദീനായി ചെയ്യുന്ന ഏത് കാര്യത്തിനും കൃത്യമായ തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബ കൃത്യമായി വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ പല ഭാഗങ്ങളും സഹാബത്ത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിയുടെ ഖുതുബയിൽ ഇങ്ങനെ ഖുതുബ അവസാനിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സുന്നത്തല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു കാര്യം സുന്നത്തായി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൽ കൃത്യമായ തെളിവ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖുതുബ, റസൂലുള്ളാഹി ഖുതുബ അവസാനിപ്പിക്കുമ്പോൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതിന് നമ്മൾക്ക് തെളിവ് ലഭിക്കാത്തിടത്തോളം കാലം അത് സുന്നത്തായി നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്, നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില ഒറ്റപ്പെട്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത് തെറ്റൂല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വെള്ളിയാഴ്ച ദിവസം ക്ഷാമമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു വന്ന സംഭവം ഒക്കെ അറിയാം. റസൂലുള്ള കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, മഴ പെയ്ത സംഭവം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഖുതുബയിൽ തന്നെ ചില ഖുതുബകളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നത് തെറ്റൂല. പക്ഷേ നിരന്തരം ഇത് പതിവാക്കുക, ജനങ്ങൾ ഇതൊരു സുന്നത്താണ് വാജിബാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയോട് ചോദ്യം, ഷെയ്ഖന ബാറകല്ലാഹു ഫീക്, മാ ഹുക്മു ദുആ മിനൽ ഖതീബ് യൗമൽ ജുമുഅ ഫീ നിഹായത്തിൽ ഖുതുബ. ചോദ്യപ്രകാരം ഷെയ്ഖിനോട്, മാ ഹുക്മു ദുആ മിനൽ ഖതീബ് യൗമൽ ജുമുഅതി ഫീ നിഹായത്തിൽ ഖുതുബ, വെള്ളിയാഴ്ച ദിവസം ഖതീബിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥന അഥവാ ഖുതുബയുടെ അവസാനത്തിൽ ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ വിധി എന്താണ്? ഷെയ്ഖ് അൽബാനി നൽകുന്ന മറുപടി, ഇൽതിസാമു ദാലിക ബിദ്അ, ഇൽതിസാമു ദാലിക ബിദ്അ, അത് പതിവാക്കൽ, അത് തന്നെ ചൊല്ലണം, അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, നിർബന്ധമാണ് ഏത് നിലക്ക് മനസ്സിലാക്കൽ ബിദ്അത്താണ്. ഇൽതിസാമു ദാലിക ബിദ്അ, അത് പതിവാക്കൽ ബിദ്അത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകം രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവം, അത് ഒന്നുകൂടി ഗൗരവമാണ്. എന്നിട്ട് അദ്ദേഹം പറയാം വലാഖിൻ ലിൽ ളറൂറത്തി അഹ്കാം, ചില ആവശ്യമുള്ള ളറൂറത്തിന്റെ സന്ദർഭത്തിൽ അതിന് വ്യത്യസ്തമായ വിധികളാണുള്ളത്. ചില സന്ദർഭോചിതമായി ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരും, നമ്മുടെ ഉമ്മത്തിനൊരു പ്രയാസം ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ ചില ഖുത്ബകളിലൊക്കെ പ്രാർത്ഥിക്കുന്നതിനോടും പ്രശ്നമല്ല. പക്ഷെ ഇത് ഈ പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് ഖുത്ബയെ ബാധിക്കും, അത് സുന്നത്താണ് വാജിബാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തണം. കാരണം ബിദഅത്ത് പല നിലക്കും നമ്മളിലേക്ക് വരും. ഉലമാക്കർ വിശദീകരിച്ചിട്ടുണ്ട് 10 കാര്യങ്ങൾ ബിദഅത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണമാകുന്ന, അതിലൊന്ന് ജഹിലാണ്, അറിവില്ലായ്മ. മറ്റൊന്ന് തഖ്‌ലീദാണ്, നമ്മൾ മുന്നിൽ എങ്ങനെ മനസ്സിലാക്കി അതെന്നെ ഓർഡർ അനുസരിച്ച് തെളിവ് നോക്കാതെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. ഇപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ഏതൊരു കാര്യവും ദീനായി ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളുടെ ബാധ്യത എന്താണ്? അത് കണ്ണടച്ച് വിശ്വസിക്കല്ല. ഏറ്റവും ചുരുങ്ങിയത് ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, അറിവുള്ള ആളുകളോട് ചോദിക്കണം. എല്ലാ സാധാരണക്കാർക്കും കിതാബ് പരിശോധിച്ച് ഹദീസ് ഏതാണെന്ന് കണ്ടെത്തി അത് പരിശോധിക്കാൻ സാധ്യമല്ല. പക്ഷെ അവരുടെ ബാധ്യതയാണ് ഇതിന് വല്ല തെളിവുണ്ടോ, ഖുർആനുണ്ടോ, ഹദീസ് ഉണ്ടോ, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം. ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാൻ താല്പര്യ ആളുകൾക്ക് ഈ വിഷയം വിശാലമായി ചർച്ച ചെയ്യുന്ന ഖുതുബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശാലമായ പഠനത്തിന് നമ്മൾക്ക് പിന്നെ സഹായകമാകുന്ന ഒരു കിതാബാണ് അഹ്കാമുൽ ജുമുഅത്തി വബിദഉഹ എന്ന് പറയുന്ന അറബിയിലുള്ള കിതാബാണ്. ശൈഖ് യഹ്യ അൽ ഹജൂരി ഹഫിളഹുള്ളയുടെ കിതാബാണ് അഹ്കാമുൽ ജുമുഅത്തി വബിദഉഹ. അതിൽ ഒരുപാട് ബിദഅത്തുകൾ അതുപോലെ തന്നെ ജുമയുടെ വിധിവിലക്കുകൾ സംസാരിക്കുന്ന ഒരു കിതാബാണ്. പഠിക്കുന്ന ആളുകൾക്ക് അത് വായിക്കാവുന്നതാണ്, അഹ്കാമുൽ ജുമുഅത്തി വബിദഉഹ എന്ന കാര്യം. അപ്പോൾ നമ്മൾ ചില ഖുതുബകളിൽ നിന്ന് പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാതിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകേണ്ടതില്ല. അത് കാരണം നമ്മളത് സുന്നത്താണ് വാജിബാണ് എന്ന് നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് പ്രാർത്ഥിക്കാതിരുന്നത്. അതുകൊണ്ട് ആ നിലക്ക് മനസ്സിലാക്കുക. അല്ലാഹു തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും എല്ലാ കാര്യങ്ങളും ദീനായി നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും നമ്മൾ പ്രമാണം ദലീൽ കൃത്യമായി നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദീനായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ റബ്ബൽ ഹജാത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.